പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, സുവിശേഷങ്ങളിലെ യേശുവിൻ്റെ വ്യക്തിത്വം മനസ്സിലാക്കാനുള്ള ശ്രമത്തിൽ നമ്മൾ അവിടുത്തെ അധികാരത്തെക്കുറിച്ച്, യേശുവിൻ്റെ പ്രബോധനത്തിലൂടെ പ്രകടമായ അധികാരത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. മലയിലെ പ്രസംഗത്തിൽ യേശുവിൻ്റെ വാക്കുകൾക്കുള്ള ആധികാരികത ജനങ്ങൾക്ക് വിസ്മയ വിഷയമായി എന്ന് നമ്മൾ കണ്ടു. യേശുവിൻ്റെ പ്രബോധനങ്ങൾ, പ്രത്യേകിച്ചും ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന മുഖവരയോടുകൂടിയുള്ള ആ പ്രബോധനങ്ങൾ പഴയ നിയമത്തിൽ നിന്നും പൂർവികരുടെ പാരമ്പര്യത്തിൽ നിന്നും റബ്ബിമാരുടെ പ്രബോധനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വലിയ ഒരു അധികാരം പ്രകടമാക്കുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞു. ആ വാക്കുകൾക്ക് പിന്നിലുള്ള അധികാരത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. ഇനി എന്താണ് ഈ അധികാരത്തിലൂടെ യേശു പഠിപ്പിക്കുന്നത്? ആ പ്രബോധനത്തിലേക്കാണ് നമ്മൾ ഇന്ന് കടന്നു വരാനായിട്ട് ശ്രമിക്കുക. യേശു 6 തവണ പഴയതും പുതിയതും തമ്മിലുള്ള ഒരു വൈരുദ്ധ്യം എടുത്തു കാണിക്കുന്നതായിട്ട് മത്തായി സുവിശേഷകൻ മലയിലെ പ്രസംഗത്തിൽ പറയുന്നുണ്ട്. 1 അല്ല 6 തവണ. അതിങ്ങനെയാണ് പറയുന്നത്. ആദ്യത്തേത്, കൊല്ലരുത്, കൊല്ലുന്നവൻ ന്യായവിധിക്ക് അർഹനാകും എന്ന് പൂർവികരോട് പറയപ്പെട്ടതായി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, കൊല്ലരുത് എന്നത് 10 പ്രമാണങ്ങളിലൊന്നാണ്. വളരെ പ്രധാനപ്പെട്ട പ്രമാണമായി യേശു തന്നെ എടുത്തു പറഞ്ഞിട്ടുള്ളതുമാണ്. പ്രമാണങ്ങളുടെ പട്ടിക 2 തവണ പഴയ നിയമത്തിലുണ്ട് എന്ന് നമുക്കറിയാം. പുറപ്പാട് പുസ്തകം 20-ാമത്തെ അധ്യായത്തിലും നിയമാവർത്തന പുസ്തകം 5-ാമത്തെ അധ്യായത്തിലും. പുറപ്പാട് പുസ്തകം 20-ാമത്തെ അധ്യായത്തിൽ കൊല്ലരുത് എന്നുള്ള പ്രമാണമുണ്ട്. പുറപ്പാട് പുസ്തകം 20-ാമത്തെ അധ്യായം 13-ാമത്തെ വാക്യത്തിലാണ് ഇത് നമ്മൾ കാണുന്നത്. കൊല്ലരുത്, കൊല്ലരുത് എന്നുള്ള ആ പ്രമാണത്തെ യേശു എടുത്ത് ഇവിടെ വിശദീകരിക്കുകയാണ്. അല്ല, ആ കൊല്ലരുത് എന്ന പ്രമാണത്തിൻ്റെ ആഴങ്ങളിലേക്ക് യേശു കടന്നു പോവുകയാണ്. അപ്പോൾ 1, ആദ്യത്തേത് കൊല്ലരുത് എന്ന പ്രമാണം. 2-ാമത്തേത് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 27-ാമത്തെ വാക്യത്തിൽ വ്യഭിചാരം ചെയ്യരുത് എന്ന് കൽപ്പിച്ചിട്ടുള്ളതായി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. 31-ാമത്തെ വാക്യം ഭാര്യ ഉപേക്ഷിക്കുന്നവൻ അവൾക്ക് ഉപേക്ഷാപത്രം കൊടുക്കണം എന്ന് കൽപ്പിച്ചിട്ടുള്ളതായി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു. വീണ്ടും 33-ാമത്തെ വാക്യം വ്യാജമായി ആണയിടരുത്, കർത്താവിനോട് ചെയ്ത ശപഥം നിറവേറ്റണമെന്ന് പൂർവികരോട് കൽപ്പിച്ചതായി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു. 38-ാമത്തെ വാക്യം കണ്ണിനു പകരം കണ്ണ്, പല്ലിനു പകരം പല്ല് എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു. അയൽക്കാരനെ സ്നേഹിക്കുക, 43-ാമത്തെ വാക്യം ശത്രുവിനെ ദ്വേഷിക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു. 6 തവണ വീണ്ടും വീണ്ടും ഒരേ രീതിയിൽ തന്നെ പറയുകയാണ്. പൂർവികരോട് പറഞ്ഞിട്ടുള്ളതായി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു. ആദ്യത്തെ ഭാഗം പഴയ നിയമത്തിൽ നിന്നെടുക്കുന്നതാണ്. പഴയ നിയമത്തിൽ ബൈബിളിൽ കാണുന്നതും അതിൻ്റെ റബിമാരുടെ വിശദീകരണവും കൂട്ടിച്ചേർത്തുള്ളതാണ്. പക്ഷേ ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറയുമ്പോൾ പഴയതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ എന്തോ ഒന്ന് അവതരിപ്പിക്കുകയാണ്. യേശു പറഞ്ഞിരുന്നു, ഞാൻ പ്രവാചകന്മാരെയോ നിയമത്തെയോ ഇല്ലാതാക്കാനല്ല, അസാധുവാക്കാനല്ല വന്നത്, പൂർത്തിയാക്കാനാണ്. എപ്രകാരമാണ് പൂർത്തിയാക്കുക? പൂർത്തിയാക്കുന്നത് ഈ നിയമത്തിൻ്റെ ആഴങ്ങളിലേക്ക്, അതിൻ്റെ അടിവേരുകളിലേക്ക് കടന്നു ചെന്നുകൊണ്ടാണ്. അടിസ്ഥാനം എന്താണ്? ഈ പ്രമാണത്തിലൂടെ ലക്ഷ്യം വയ്ക്കുന്ന പുതിയ ജീവിത ശൈലി ഉണ്ടാകണമെങ്കിൽ അതിനാവശ്യമെന്താണ്? പ്രമാണങ്ങൾ അധിക പങ്കും പ്രവർത്തനങ്ങളെ കേന്ദ്രീകരിച്ചുള്ളതാണ്. കൊല്ലരുത് എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവൻ എടുക്കുന്നതിനെക്കുറിച്ചാണ് പറയുക. പക്ഷേ കൊല്ലരുത് എന്ന് പറഞ്ഞ പ്രമാണം പ്രാവർത്തികമാക്കണമെങ്കിൽ, യാഥാർത്ഥ്യമാകണമെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള ചിന്താഗതികളിൽ ഇവിടെ ആവശ്യമാണ്. അപ്പോൾ യേശു പഠിപ്പിക്കുന്നത് ബാഹ്യമായ അനുഷ്ഠാനങ്ങൾക്കപ്പുറത്ത് അതിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു ചെന്ന് അതിൻ്റെ അടിസ്ഥാനങ്ങളിലേക്കാണ്, വേരുകളിലേക്കാണ് പോവുക. ഓരോ പ്രവർത്തനത്തിൻ്റെയും തുടക്കം മനുഷ്യൻ്റെ ഹൃദയത്തിലാണ്. ഹൃദയത്തിൽ നിന്നാണ് എല്ലാ ചിന്തകളും ഉണ്ടാകുന്നത്, തീരുമാനങ്ങളും ഉണ്ടാകുന്നത്. ഇപ്പോൾ പ്രവർത്തനങ്ങളിലേക്ക്, പ്രേരക ശക്തിയിലേക്ക്, അതിൻ്റെ പിന്നിലുള്ള മനോഭാവങ്ങളിലേക്ക്, മനുഷ്യൻ്റെ ആഗ്രഹങ്ങളിലേക്ക്, തൃഷ്ണകളിലേക്ക്, ആസക്തികളിലേക്ക് ഒക്കെയാണ് യേശു ശ്രദ്ധ തിരിക്കുക. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് യേശു എടുത്തു കാണിക്കുന്ന ആ പുതിയ പ്രബോധനം, അതാണ് നമ്മളിന്ന് പഠന വിഷയമാക്കാൻ പോകുന്നത്. കൊല്ലരുത്, നിയമ ജീവൻ്റെ വിലയെക്കുറിച്ചൊക്കെ നമുക്ക് അറിയാം. പക്ഷേ ഇവിടെ എന്താണ് യേശു പറയുക? എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു. എന്താണ്? സഹോദരനോട് കോപിക്കുന്നവൻ ന്യായവിധിക്ക് അർഹനാകും, സഹോദരനെ ഭോഷ എന്ന് വിളിക്കുന്നവൻ ന്യായാധിപ സംഘത്തിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും. വിഡ്ഢി എന്ന് വിളിക്കുന്നവനാകട്ടെ നരകാഗ്നിക്ക് ഇരയായിത്തീരും. ഇപ്പോഴും കൊല്ലരുത് എന്ന പ്രമാണത്തിൻ്റെ നിന്ന് കടന്ന് അതിൻ്റെ ആഴങ്ങളിലേക്ക് പോകുമ്പോൾ മൂന്ന് പ്രത്യേക വാക്കുകൾ യേശു എടുത്തിവിടെ പ്രയോഗിക്കുന്നുണ്ട്. ആദ്യത്തേത് കോപിക്കരുത്. കോപിക്കുന്നവൻ, സഹോദരനോട് കോപിക്കുന്നവൻ ന്യായവിധിക്ക് അർഹനാകും. ഇത്ര വലിയ തെറ്റാണോ കോപിക്കുക? സങ്കീർത്തകൻ കോപത്തെക്കുറിച്ച് പറയുന്നുണ്ട്. എഫേസിയർക്ക് എഴുതിയ ലേഖനം 4:26 ഇരുപത്തിയാറാമത്തെ വാക്യത്തിൽ വിശുദ്ധ പൗലോസ് അത് ഉദ്ധരിക്കുന്നുമുണ്ട്. 68 സങ്കീർത്തനം 18 വാക്യം ഉദ്ധരിച്ചുകൊണ്ട് വിശുദ്ധ പൗലോസ് ഇപ്രകാരം പറയും. എഫേസിയർക്ക് എഴുതിയ ലേഖനം 4:26 വാക്യം, കോപിക്കാം എന്നാൽ പാപം ചെയ്യരുത്, നിങ്ങളുടെ കോപം സൂര്യൻ അസ്തമിക്കുന്നതുവരെ നീണ്ടുപോകാതിരിക്കട്ടെ. അപ്പോൾ കോപിക്കുന്നവൻ സഹോദരനോട് കോപിക്കുന്ന ന്യായവിധിക്ക് അർഹനാകുമെന്ന് യേശു പഠിപ്പിക്കുമ്പോൾ പൗലോസ് പറയുകയാണ് കോപിക്കാം. ഇപ്പോൾ യേശു പറഞ്ഞ് സ്വീകരിക്കണമോ പൗലോസ് പറഞ്ഞ് സ്വീകരിക്കണമോ? യേശു പറഞ്ഞതാണോ പൗലോസ് പറഞ്ഞതാണോ നമ്മൾ സ്വീകരിക്കുന്നത് എന്ന ഒരു ചിന്തയുണ്ടാകാം. പക്ഷേ ഇത് തമ്മിൽ വൈരുദ്ധ്യമില്ല എന്ന് മനസ്സിലാവും രണ്ടുപേരും പറയുന്ന വാക്കുകൾ അപഗ്രഥിച്ചാൽ. നമുക്കറിയാം ഗ്രീക്ക് ഭാഷയിൽ രണ്ട് വാക്കുകൾ ഉപയോഗിക്കാറുണ്ട് കോപത്തെ സൂചിപ്പിക്കാനായിട്ട്. തുമോസ് എന്നൊരു വാക്ക്, രണ്ടാമത്തേത് ഓർഗെ എന്നൊരു വാക്ക്. ആദ്യത്തേത് ഒരു വികാരത്തിൻ്റെ പൊട്ടിത്തെറിക്കലാണ് ഉദ്ദേശിക്കുന്നത്. താൽക്കാലികമായുണ്ടാകുന്ന ഒരു ആന്തരിക സംഘർഷം, അത് കോപമായി പെട്ടെന്ന് പ്രതിഫലിക്കുന്നു, അത് പെട്ടെന്ന് അടങ്ങുകയും ചെയ്യുന്നു. അധർമ്മത്തിനെതിരെയുണ്ടാകുന്ന കോപമായിരിക്കാം. യേശു ജെറൂസലം ദേവാലയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ കാണുന്ന കച്ചവടക്കാരുടെ പ്രവർത്തനങ്ങളും പ്രാവ് വിൽപ്പനക്കാരുടെ പരിപാടികളും നാണയമാറ്റക്കാരുടെ വാദങ്ങളും എല്ലാം കേൾക്കുമ്പോൾ യേശുവിലുണ്ടാകുന്ന ആ വികാരത്തെയാണ്, ഇതൊരു കോപമാണ്. അല്ലെങ്കിൽ സിനഗോഗിൽ കൈ ശോഷിച്ച മനുഷ്യൻ കാത്തിരിക്കുന്നു, അവനോട് നടുവിൽ എണീറ്റ് നിൽക്കാനായിട്ട് ആവശ്യപ്പെട്ടു. സാപത്തിൽ നന്മ ചെയ്യുന്നതോ തിന്മ ചെയ്യുന്നതോ, ജീവൻ രക്ഷിക്കുന്നതോ നശിപ്പിക്കുന്നതോ ഏതാണ് നിയമാനുസൃതമെന്ന ചോദ്യത്തിന് നിയമജ്ഞരാരും മറുപടി പറയാതിരുന്നപ്പോൾ യേശുവിലുണ്ടായ വികാരമാണ് കോപം. അവൻ ക്രോധത്തോടെ ചുറ്റും നോക്കി. ഇത് തിന്മയ്ക്കെതിരെയുള്ള ഒരു പ്രതിഷേധമാണ്, ഒരു പ്രവർത്തനത്തിന് മനുഷ്യനെ സജ്ജമാക്കുന്ന ഒന്നാണ്. ഇപ്രകാരം ഒരു കോപത്തെ പാപമായിട്ട് കണക്കാക്കാൻ സാധിക്കില്ല. അതല്ല യേശു ഇവിടെ ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തേത് ക്രോധം എന്ന് പറയും. ഓർഗെ എന്നാണ് പദം ഉപയോഗിക്കുക. ദൈവത്തിൻ്റെതായ തന്നെ പ്രവർത്തനമായിട്ട് പലപ്പോഴും കാണാറുണ്ട്. പക്ഷേ മനുഷ്യൻ്റെ പ്രവർത്തനവുമായി എടുത്ത് വിവരിക്കുമ്പോൾ, ഉപയോഗിക്കുമ്പോൾ ഇത് അർത്ഥമാക്കുക, പെട്ടെന്നുണ്ടാകുന്ന ഒരു വികാരത്തിൻ്റെ പ്രകടനമല്ല ഇത്. ഇത് ആലോചിച്ച് എടുക്കുന്ന ഒരു തീരുമാനമാണ്. ഇതിനെ കോപം എന്നതിലുപരി ശത്രുത, വിദ്വേഷം, പക, പ്രതികാര ചിന്ത എന്നൊക്കെ വിശേഷിപ്പിക്കാം. ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളാണ് മനുഷ്യൻ ഇവിടെ വിലക്കുന്നതായിട്ട് പറയുക. മരണത്തിലേക്ക്, കൊലപാതകത്തിലേക്ക് നയിക്കുന്നത്. നമുക്കറിയാം പെട്ടെന്നുണ്ടാകുന്ന കോപവും ചിലപ്പോൾ കൊലപാതകത്തിലേക്ക് നയിച്ചു എന്ന് വരും. അതാണ് പൗലോസ് പറയുന്നത്, കോപിക്കാം, പക്ഷേ ആ കോപം നീണ്ടു നിൽക്കരുത്, സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ രമ്യതയിലേക്ക് വരണം. പക്ഷേ ഇവിടെ യേശു പറയുന്നത് കോപിക്കുന്നവൻ ന്യായവിധിക്ക് അർഹനാകും എന്ന് പറയുമ്പോൾ ശത്രുത വെച്ച് പുലർത്തിക്കൊണ്ട് മനുഷ്യനെ നശിപ്പിക്കാനായിട്ട് ആലോചിക്കുകയും തീരുമാനമെടുക്കുകയും ചെയ്യുക. ഇന്ന് എത്രയോ എത്രയോ ഇപ്രകാരമുള്ള അനുഭവങ്ങൾ, സംഭവങ്ങൾ നമ്മൾ കാണുന്നു. പുറമേയെല്ലാം ഭദ്രമാണെന്ന് തോന്നും, സ്നേഹമാണെന്നും നടിക്കുകയും ചെയ്യും, പക്ഷേ ഉള്ളിലൂടെ മനുഷ്യൻ നശിപ്പിക്കാനുള്ള എല്ലാ കരുക്കളും ആസൂത്രണം ചെയ്യുന്നു. അത് ഭീകരവാദികൾ മാത്രമല്ല ചെയ്യുക, അയൽക്കാരനെതിരെ വലവിരിക്കുന്നവരും ഇതൊക്കെ ചെയ്തു വരും. അപ്പോൾ ആദ്യദേവ പറയുന്നത് ഈ കൊലപാതകത്തിലേക്ക് നയിക്കുന്ന കോപത്തെക്കുറിച്ചാണ്. മനുഷ്യനെ ഉന്മൂലനം ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്ന കോപം, അത് അരുത് എന്നാണ് പറയുക യേശു. അങ്ങനെ കോപിക്കുന്നവൻ ന്യായവിധിക്ക് അർഹനാകും. ആരുടെ ന്യായവിധിയാണ്? ദൈവത്തിൻ്റെ തന്നെ ന്യായവിധി. സൻഹെദ്രിൻ സംഘത്തിൻ്റെയല്ല, ഏതെങ്കിലും ഒരു സിവിൽ കോടതിയുടെയല്ല, ദൈവത്തിൻ്റെ ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കേണ്ടി വരും നീ നിന്റെ സഹോദരനോട് ശത്രുതയും വിദ്വേഷവും വെച്ചുകൊണ്ടിരുന്നാൽ. രണ്ടാമത്തേത് ഭോഷ, സഹോദരനെ ഭോഷ എന്ന് വിളിക്കുന്നവൻ. സഹോദരനെ ഭോഷ എന്ന് വിളിക്കുന്നത് വാസ്തവത്തിൽ അത്ര വലിയ പാതകമാണോ? ഇവിടെ ഉപയോഗിക്കുന്ന പദം ഹീബ്രു ചുവയുള്ള റാക്ക എന്ന ഗ്രീക്ക് പദമാണ്. എന്താ റാക്ക എന്ന് പറഞ്ഞാൽ? തലയ്ക്കകത്തൊന്നുമില്ലാത്തവൻ, മൂളയില്ലാത്തവൻ, തലമണ്ടയ്ക്കകത്ത് കളിമണ്ണുമായിട്ട് നടക്കുന്നവൻ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതിൻ്റെ പിന്നിലുള്ളത് ഒരു പുച്ഛമാണ്, അവജ്ഞയാണ്. മനുഷ്യനെ അവജ്ഞയോടെ നോക്കുക, ഒരു വ്യക്തിയെ ഇടിച്ചു താഴ്ത്തി സംസാരിക്കുക, അവർ നിവർന്നു നിൽക്കാൻ സാധിക്കാത്ത വിധത്തിൽ അവർ നട്ടലെടുത്തു കളയുക, മറ്റുള്ളവന് മുമ്പ് പ്രത്യക്ഷപ്പെടാൻ സാധിക്കാത്ത വിധത്തിൽ അപകർഷതാബോധം വെച്ച് വയ്ക്കുക, ഒരിക്കലും മനുഷ്യനായി അംഗീകരിക്കാതിരിക്കുക. ഇത് പലരും ചെയ്യാറുള്ളതാണ്. വലിയ വിശുദ്ധന്മാരെ നടിക്കുന്നവർ പോലും വിചാരിക്കുന്നവർ പോലും മറ്റുള്ളവരോട് ആദരവില്ലാതെ ബഹുമാനമില്ലാതെ നിരന്തരമായി പരിഹസിക്കുകയും മനുഷ്യനെ നശിപ്പിക്കുകയും ചെയ്യും. അവജ്ഞ, പരിഹാസം, ഇത് ചില വിഭാഗങ്ങളോട് തന്നെ ഉണ്ടാവും. ചില ജാതിയിൽപ്പെട്ടവരോട്, ചില വർഗത്തിൽപ്പെട്ടവരോട്, ചില മതത്തിൽപ്പെട്ടവരോട് ഉള്ള സമീപനങ്ങളിലും ഇങ്ങനെ കണ്ടുവന്ന് വരും. യേശു പറയുന്നത് ഒരു മനുഷ്യനെയും അവജ്ഞയോടെ നിങ്ങൾ നോക്കരുത്. ശത്രുതരുത് എന്ന് പറയുന്നതോടൊപ്പം തന്നെ രണ്ടാമത്തത് പറയും അവജ്ഞയരുത്. കാരണം ഓരോ മനുഷ്യ വ്യക്തിയുടെയും മുഖത്ത് പ്രതിഫലിക്കുന്നത് എൻ്റെ പിതാവിൻ്റെ മുഖഛായയാണ്. ദൈവത്തിൻ്റെ ഛായയിലും സദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവനാണ് ഓരോ മനുഷ്യ വ്യക്തിയും, അത് പുരുഷനോ സ്ത്രീയോ ആവട്ടെ, ബുദ്ധി വൈകല്യം സംഭവിച്ച വ്യക്തിയോ അംഗവൈകല്യമുള്ളവനോ ആവട്ടെ. ബുദ്ധിമാനാവാം, സുന്ദരനാകാം, രോഗിയാവാം, വൃദ്ധനാവാം, ശിശുവാകാം, ഏത് ജീവിതാവസ്ഥയിലുള്ളവനുമാകാം, ഇവരെല്ലാവരും ബഹുമാനം, ആദരവ് അർഹിക്കുന്നവരാണ്. മനുഷ്യനെ ആദരിക്കണം എന്ന ആ കൽപ്പനയാണ് യേശു എടുത്തു കാണിക്കുക. അതിന് പകരം ആരെയെങ്കിലും നിങ്ങൾ അവജ്ഞയോടെ വീക്ഷിച്ചാൽ, ആരെയെങ്കിലും നിങ്ങൾ പരിഹസിച്ചാൽ, ആരെങ്കിലും അപകർഷതാബോധം വളരുന്ന രീതിയിൽ നിങ്ങൾ പെരുമാറുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക? നിങ്ങൾ ന്യായാധിപ സംഘത്തിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും. സാൻഹെദ്രിൻ സംഘത്തിൻ്റെ, ദൈവത്തിൻ്റെ ന്യായസ്ഥാനത്തിന് മുമ്പിൽ തന്നെയാണ് നിൽക്കേണ്ടി വരുന്നത്. മനുഷ്യനെ മാനിക്കണം. ഇപ്പോൾ കൊലപാതകത്തിൻ്റെ മറ്റു വശങ്ങളിലേക്കാണ് യേശു ശ്രദ്ധ തിരിക്കുന്നത്. രണ്ടാമത്തേത്. മൂന്നാമത്തേത് പറയും വിഡ്ഢി. മലയാളം വിഡ്ഢി എന്ന് പറയുന്നവൻ, വിളിക്കുന്നവരാകട്ടെ, നരകാഗ്നിക്ക് ഇരയായിത്തീരും. ഭോഷൻ എന്നും വിഡ്ഢി എന്നും പറയുന്നു മലയാള ഭാഷയിൽ പരസ്പരം വലിയ വ്യത്യാസമില്ലാത്തതാണ്. പക്ഷേ ഗ്രീക്കിൽ വ്യത്യാസമുണ്ട്. ഗ്രീക്കിൽ മോറോസ് എന്ന പദമാണ് ഉപയോഗിക്കുന്നത്. സ്റ്റുപ്പിഡ്, ഫൂൾ എന്നൊക്കെ വിവർത്തനം ചെയ്യാറുണ്ട്. പക്ഷേ ഇതിനപ്പുറത്ത് റാക്ക എന്ന് പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മോറോസ് എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത് ഒരു വിവേകമില്ലാത്ത വ്യക്തി, അത് തന്നെയുമല്ല സ്വന്തം ജീവിതത്തെ ദൈവത്തിൻ്റെ നിയമമനുസരിച്ച് ക്രമപ്പെടുത്താത്ത വ്യക്തി. ഭോഷൻ തൻ്റെ ഉള്ളിൽ പറയുന്നു ദൈവമില്ല എന്ന് സങ്കീർത്തനുണ്ടാവും. അതുപോലെ തന്നെ സ്വത്തിൽ മാത്രം, സമ്പത്തിൽ മാത്രം സ്വയം ആശ്രയിക്കുകയും ശ്രദ്ധ വയ്ക്കുകയും അത് വർദ്ധിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നവനെ യേശു വിളിക്കുന്നു ഭോഷൻ എന്നാണ്. അപ്പോൾ ഭോഷൻ എന്നാൽ അധാർമികൻ എന്നാണ് അർത്ഥമാകുക. ധാർമ്മിക ജീവിതം നയിക്കാത്ത വ്യക്തി. ഇപ്പോൾ ഒരാളെ ഭോഷ എന്ന് വിളിക്കുമ്പോൾ, അല്ലെങ്കിൽ അവിടെ വിഡ്ഢി എന്ന് വിളിക്കുമ്പോൾ അർത്ഥമാക്കുന്നത് ആ വ്യക്തിയുടെ ജീവിതം ദൈവത്തിൻ്റെ നിയമത്തിന് വിരുദ്ധമായി പോകുന്നതാണ്. ഒരാളെ പരിഹസിക്കുക മാത്രമല്ല, ആ ആൾക്കെതിരെ ദുഷ്പ്രചരണം നടത്തുകയാണ്. വ്യക്തിയെ ഇടിച്ചു താഴ്ത്തി സംസാരിക്കുക മാത്രമല്ല, ആ വ്യക്തിക്കെതിരെ ദോഷാരോപണങ്ങൾ കൊണ്ടുവരിക, ഏഷണികൾ പറഞ്ഞു വരുത്തുക, ഇല്ലാത്ത കുറ്റങ്ങൾ കെട്ടിച്ചമച്ച് ഒരു മനുഷ്യനെ അധപ്പതനത്തിലേക്ക്, നാശത്തിലേക്ക് നയിക്കുക. ഒരു പട്ടിയെ കല്ലെറിഞ്ഞു കൊല്ലണമെങ്കിൽ പേപ്പട്ടി എന്ന് വിളിച്ചാൽ മതി എന്ന് പറയാറുണ്ട്. നാലാൾ കൂടിയാൽ ആടിനെ പട്ടിയാക്കാമെന്ന് പറയാറുണ്ട് മലയാളത്തിൽ. അപ്പോൾ മറ്റുള്ളവർ കൂടി ഒരാളെ പരിഹസിക്കുക മാത്രമല്ല, ആ ആളിനെതിരെ അപവാദങ്ങൾ പറഞ്ഞു വരുത്തി ജീവിക്കാൻ സാധിക്കാത്ത സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക. എത്രയോ ആത്മഹത്യകൾക്ക്, കൊലപാതകങ്ങൾക്ക് ഇങ്ങനെയുള്ള സംഭാഷണങ്ങൾ കാരണമായി തീരുന്നു. അപ്പോൾ യേശു ഈ പ്രമാണത്തിൻ്റെ വ്യാഖ്യാനത്തിലൂടെ കൊണ്ടുവരുന്ന ശ്രദ്ധേയമായൊരു കാര്യം, കൊല്ലരുത് എന്ന് പഴയ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പൂർത്തിയാവണമെങ്കിൽ ആരെയും കൊല്ലാതിരുന്നാൽ മാത്രം പോരാ. മനുഷ്യൻ്റെ ജീവനെ മാനിക്കണം. മനുഷ്യൻ്റെ ആദരവ്, ആ ഒരു മനുഷ്യ വ്യക്തിത്വം, ബഹുമാനം, ആദരവ് കൊടുക്കാൻ തയ്യാറാകണം. ജീവിക്കാനുള്ള അവസരങ്ങൾ നൽകണം. ആരെയും നിങ്ങൾ അവജ്ഞയോടെ, പുച്ഛത്തോടെ വീക്ഷിക്കരുത്. ആരെയും ഇടിച്ചു താഴ്ത്തരുത്. ആരെയും കൊച്ചാക്കരുത്. ഹൃദയത്തിൻ്റെ ഭാവങ്ങളിലേക്കാണ് യേശു കടന്നു ചെല്ലുന്നത്. മറ്റു പ്രമാണങ്ങൾക്കും ഇത് തന്നെയാണ് ബാധകമായി തീരുന്നത്. വ്യഭിചാരം ചെയ്യരുത് കൽപ്പിച്ചതായി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ ഹൃദയത്തിൽ അവളുമായി വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു. ഹൃദയത്തിൻ്റെ ഭാവമാണ് യേശു ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ബാഹ്യമായ പ്രവർത്തനങ്ങളെല്ലാം ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ്. അത് യേശു പറഞ്ഞു, പുറമേ നിന്ന് ഉള്ളിലേക്ക് ചെന്ന് ആരെയും അശുദ്ധനാക്കാൻ സാധിക്കുന്ന ഒരു ഭക്ഷണ സാധനവുമില്ല. ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന എന്തോ അതാണ് മനുഷ്യനെ അശുദ്ധനാക്കുന്നത്. മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ തികവിൽ നിന്നാണ് അധരങ്ങൾ സംസാരിക്കുക. മനുഷ്യനെ അശുദ്ധനാക്കുന്നത് അവൻ്റെ ഹൃദയമാണ്. അപ്പോൾ ഇവിടെ കാമം എന്ന വികാരം, ആസക്തിയിലേക്ക് നയിക്കുന്ന കാമം, അത് വലിയ തിന്മയിലേക്ക് നയിക്കുന്നതാണ്. വ്യഭിചാരം ചെയ്യാതിരുന്നാൽ മാത്രം പോരാ, വ്യഭിചാര ചിന്തയോടുകൂടി ഒരു സ്ത്രീയെ അല്ലെങ്കിൽ പുരുഷനെ നോക്കുന്നത് തന്നെ പാപമായിത്തീരുന്നു. അപ്പോഴേ ഹൃദയത്തിലാണ് തീരുമാനങ്ങൾ ഉണ്ടാകുന്നത്. ആ തീരുമാനങ്ങളാണ് കൂടുതൽ പ്രധാനമായിട്ട് വരുന്നത്. ബാഹ്യമായ സാഹചര്യങ്ങൾ ഒത്തുവരാത്തത് കൊണ്ടോ ഭയം കൊണ്ടോ എന്തെങ്കിലും കാരണത്താൽ ആ പ്രവർത്തനം ചെയ്തില്ല എന്ന് കരുതി ആരും പാപിയല്ലാതാകുന്നില്ല. അപ്പോൾ യേശു ഹൃദയത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ്. വിവാഹമോചനത്തെക്കുറിച്ച് പറയും. വിവാഹമോചനം മൊത്തത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരേ ഒരു കാര്യമാണ് യേശു വിവാഹമോചനത്തിന് എടുത്തു കാണിക്കുന്നത്. പരസംഗം നിമിത്തമല്ലാതെ ഭാര്യയെ ഉപേക്ഷിക്കുന്നതിനോളെ വ്യഭിചാരിണിയാക്കുന്നു. എന്താ പരസംഗം എന്ന് പറയുമ്പോൾ ഇവിടെ അർത്ഥമാക്കുക? വ്യഭിചാരം എന്ന ചിന്ത മാത്രമല്ല ഇവിടെയുള്ളത്. വ്യഭിചാരം ചെയ്തതുകൊണ്ട് മാത്രം ഒരാൾ യഥാർത്ഥത്തിൽ ഭാര്യാഭർത്താക്കന്മാരായ വിവാഹിതരാണെങ്കിൽ വ്യഭിചാരക്കുറ്റം ചുമത്തി ഒരാളെ പുറത്തുവിടാം എന്ന് യേശു പറയുകയുമല്ല. ഇവിടെ നമ്മൾ ഇതിൽ ഒറിജിനൽ വായിക്കുകയാണെങ്കിൽ മനസ്സിലാകും, പരസംഗം മൂലം ഭാര്യ ഉപേക്ഷിക്കുന്നതെന്ന് പറയുമ്പോൾ ഈ ഇവരൊരുമിച്ച് ഭാര്യാഭർത്താക്കന്മാരായി ജീവിക്കുന്ന ആ ജീവിതം തന്നെ പരസംഗത്തിന് കാരണമായി തീരുന്നുവെങ്കിൽ, എന്ന് പറഞ്ഞാൽ ഇവരുടെ ജീവിതം, ഇവരുടെ വിവാഹം തന്നെ അസാധുവാണെങ്കിൽ, പരസ്പരം ഭാര്യാഭർത്താക്കന്മാരായി ജീവിക്കാൻ അവകാശവും അർഹതയും ഇല്ലാത്ത രണ്ട് വ്യക്തികളാണ് ഇപ്രകാരം വിവാഹിതരായിരിക്കുന്നത്, തീർച്ചയായിട്ടും ഉപേക്ഷിച്ചേ മതിയാവും. ഉദാഹരണത്തിന് സഹോദരനും സഹോദരിയും തമ്മിൽ വിവാഹിതരായി കഴിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് വിവാഹമേ അല്ല, അത് പരസംഗമായിരിക്കും. ഇങ്ങനെ വിവാഹത്തിന് അർഹതയില്ലാത്ത, സാധുതയില്ലാത്ത വിവാഹം ധരിച്ച് കഴിയുന്ന വ്യക്തികൾ അവരുടെ ജീവിതകാലം മുഴുവനും പരസംഗമായി തീരുന്നതുകൊണ്ട് ആ വിവാഹം മോചിച്ചേ മതിയാവൂ. അല്ലാതെ യാതൊരു കാരണവശാലും വിവാഹമോചനം പാടില്ല. യേശു പഠിപ്പിക്കുന്നു. നമ്മൾ പിന്നീട് ഒരിക്കലും ചർച്ചാ വിഷയമാക്കുന്നതാണ്. 19-ാമത്തെ അധ്യായത്തിൽ ഈ ചോദ്യം വീണ്ടും ഉണ്ടാകും. ആണയിടരുത് എന്ന് പറയും. ആണയിടുന്നത് സത്യത്തിനുള്ള പ്രാധാന്യമാണ് കൊടുക്കുക. ഒന്നിനെക്കുറിച്ചും ആണയിടരുത്, നിങ്ങളുടെ വാക്ക് അതേ എന്നും അല്ല എന്നും ആയിരിക്കട്ടെ. അതേ എന്ന് പറയുമ്പോൾ അതേ എന്ന് ഉദ്ദേശിക്കുക, അല്ല എന്ന് പറയുമ്പോൾ അല്ല എന്ന് ഉദ്ദേശിക്കുക. അപ്പോഴ് ഹൃദയത്തിൻ്റെ ഭാവങ്ങളിലേക്കാണ് വീണ്ടും ശ്രദ്ധ. കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്. നമുക്കറിയാം പണ്ടുണ്ടായിരുന്ന പ്രതികാരത്തിൻ്റെ നിയമം. പോലീസും പട്ടാളവും ഇല്ലാതിരുന്നൊരു സാഹചര്യത്തിൽ ഒരു സമൂഹമായി നിലനിൽക്കുമ്പോൾ ഒരാൾ മറ്റൊരാൾക്കെതിരെ വലിയ അപരാധങ്ങൾ ചെയ്യാതിരിക്കണമെങ്കിൽ ശിക്ഷിക്കപ്പെടുമെന്ന ഭയമുണ്ടാവണം. ഇന്നും അതൊക്കെയാണല്ലോ പ്രസക്തം. ശിക്ഷിക്കപ്പെടുമെന്ന ഭയം കൂടാതെ ആരും തിന്മ ചെയ്യാനിടയാവരുത്. അതിനുവേണ്ടിയാണ് കണ്ണിന് പകരം കണ്ണ്. നിന്റെ അയൽക്കാരൻ നിന്നോട് കലഹിച്ച് നിന്റെ ഒരു കണ്ണടിച്ച് പൊട്ടിച്ചാൽ അവൻ്റെ കഴുത്തറുക്കാൻ നിനക്ക് അവകാശമില്ല, അവൻ്റെ ഒരു കണ്ണേ അടിച്ചു പൊട്ടിക്കാവൂ. ഇതായിരുന്നു പ്രതികാരം. പ്രതികാരത്തിന് പരിധി നിശ്ചയിക്കുന്ന നിയമമായിരുന്നു. പക്ഷേ യേശു ഇവിടെ പറയുന്നതല്ല, പ്രതികാരമേ അരുത്. പ്രതികാര ചിന്തയ്ക്ക് അപ്പുറത്ത് ശത്രുക്കളെ സ്നേഹിക്കാനായിട്ട് പഠിക്കുക, തിന്മകൾ സ്വീകരിക്കാൻ, തിന്മയെ നന്മ കൊണ്ട് നേരിടാൻ, കിട്ടിയ നാണയത്തിൽ തന്നെ തിരിച്ചു കൊടുക്കാതെ ക്ഷമിക്കാനും അയൽക്കാരനെ ശത്രുവായി കാണാൻ, ശത്രുവിനെ പോലും സ്നേഹിക്കാനും ഉള്ള ആ ഒരു ആഹ്വാനമാണ് യേശു നൽകുക. അവസാനമായി ഇത് പറയും, അയൽക്കാരനെ സ്നേഹിക്കുക, ശത്രുവിനെ ദ്വേഷിക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ, അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളായിത്തീരും. അവിടുന്ന് ശിഷ്ടരുടെയും ദുഷ്ടരുടെയും മേൽ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെയും നീതിരഹിതരുടെയും മേൽ മഴ പെയ്യിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ശത്രുക്കളെ സ്നേഹിക്കുന്നതിലൂടെയാണ് നന്മ തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ തന്നെ നന്മ ചെയ്യാൻ സാധിക്കുമ്പോഴാണ്, തിന്മയെ നന്മ കൊണ്ട് നേരിടാനായിട്ട് തയ്യാറാകുമ്പോഴാണ് സ്വർഗത്തനായ പിതാവിൻ്റെ മക്കളായിത്തീരുക. 48-ാമത്തെ വാക്യത്തിൽ പറയും, സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കും. ഈ പൂർണതയിലേക്കാണ് യേശു ഓരോ വ്യക്തിയെയും വിളിക്കുക. ബാഹ്യമായ പ്രവർത്തനങ്ങളെ പഴയ നിയമത്തിൽ നിയന്ത്രിക്കുന്ന നിയമങ്ങളുണ്ടായിരുന്നുവെങ്കിൽ ആ ബാഹ്യമായ പ്രവർത്തനങ്ങൾക്ക് അടിസ്ഥാനമായി നിൽക്കുന്ന ആന്തരിക ഭാവങ്ങൾ, ഹൃദയത്തിൻ്റെ ചലനങ്ങൾ, അതാണ് യേശു ഇവിടെ നിയന്ത്രിക്കാനായിട്ട് ആവശ്യപ്പെടുക. കാമവും ക്രോധവും ലോഭവും അതുപോലെ തന്നെ മോഹവും എല്ലാം ഇതിൻ്റെ വിവിധ ഭാവങ്ങളായി വരും. അവയെ നിയന്ത്രിക്കുക, ആസക്തികൾ വെടിയുക, ഹൃദയം നിർമ്മലമാക്കുക, സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്ന പോലെ പരിപൂർണനാവാനായിട്ട് ശ്രമിക്കുക. ലൂക്കായുടെ സുവിശേഷം 6-ാമത്തെ അധ്യായം 36-ാമത്തെ വാക്യത്തിൽ അത് വ്യാഖ്യാനിച്ചു തരും. സ്വർഗസ്ഥനായ പിതാവ് കരുണയുള്ളവനായിരിക്കുന്ന പോലെ നിങ്ങളും കരുണയുള്ളവരാവുക. ആ കരുണയിലൂടെയാണ് നിയമങ്ങൾ, പ്രമാണങ്ങൾ പൂർണ്ണമാവുന്നത്. കരുണ ഹൃദയത്തിൻ്റെ ഭാവമാണ്, ദൈവത്തിൻ്റെ തന്നെ ഭാവമാണ്. അപ്പോൾ കരുണയിലൂടെ ദൈവത്തിൻ്റെ മക്കളാകാൻ, ദൈവത്തെ പോലെ ആവാനുള്ള ആഹ്വാനമാണ് യേശു നമുക്ക് ഓരോരുത്തർക്കും നൽകുന്നത്. നമുക്ക് നിമിഷം പ്രാർത്ഥിക്കാം. കരുണ്യവാനും സ്നേഹനിധിയുമായ ദൈവമേ, ഹൃദയത്തിനാണ് പ്രാധാന്യം, ഹൃദയത്തിൻ്റെ ഭാവങ്ങളെയാണ് നിയന്ത്രിക്കേണ്ടത് എന്നവിടെ നിങ്ങളെ പഠിപ്പിക്കുകയായിരുന്നു. ഞങ്ങളുടെ ആത്മാവിനെ അയച്ച് ഞങ്ങളുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കണമേ. ഹൃദയ ശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ എന്നവിടെ ഞങ്ങളെ പഠിപ്പിച്ചല്ലോ. കർത്താവെ, അങ്ങ് ആഗ്രഹിക്കുന്ന ആ ശുദ്ധി ഞങ്ങളുടെ ഹൃദയങ്ങൾക്ക് നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അങ്ങയുടെ സ്വർഗസ്ഥനായ പിതാവിനെ പോലെ ഞങ്ങളും കരുണയുള്ളവരാവട്ടെ. അങ്ങനെ കരുണയുടെ പൂർണ്ണതയിലേക്ക് അവിടെ ഞങ്ങളെ നയിക്കാൻ ഞങ്ങളുടെ ആത്മാവിനെ ഞങ്ങൾക്ക് സമൃദ്ധമായി നൽകണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ